കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ബൈബിൾ വിശദമായി പഠിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈബിൾ ഒരു പുസ്തകമാണ്, അതേസമയം 73 പുസ്തകങ്ങളുടെ സമാഹാരമാണ് എന്ന് നാം കണ്ടു. ജീവനെ സംബന്ധിക്കുന്ന ഏറ്റവും നിർണായകമായ ഗ്രന്ഥവുമാണ് ദൈവത്തിൻ്റെ ബൈബിൾ. ബൈബിൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ, ബൈബിൾ വായിക്കുന്നതിൻ്റെ, ബൈബിൾ ജീവൻ്റെ അടിസ്ഥാനമായി എടുത്തു കാണിക്കുന്നതിൻ്റെ ഒക്കെ മുഖ്യ കാരണം അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്. ബൈബിളിലൂടെ ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വിഷയമായിരിക്കും മുഖ്യമായും കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുക. ദൈവം നമ്മോട് സംസാരിക്കുന്നു, ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം ബൈബിൾ ദൈവ ആവിഷ്കരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ദൈവം സ്വയം ആവിഷ്കരിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ് ബൈബിളിലൂടെ. കത്തോലിക്കാ സഭ ബൈബിളിനെ സംബന്ധിച്ച്, അതും ദൈവ ആവിഷ്കരണത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഔദ്യോഗിക രേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1965 നവംബർ 18 രണ്ടാം വത്തിക്കാൻ സിനോഡസിൻ്റെ അവസാനത്തെ സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു രേഖയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ദേയി വെർബും അഥവാ ദൈവ ആവിഷ്കരണം, ദൈവത്തിൻ്റെ വചനം എന്ന പേരിലാണ് ഈ ഔദ്യോഗിക രേഖ അറിയപ്പെടുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഖണ്ഡികയിൽ എന്താണ് ഈ ദൈവിക വെളിപാട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നന്മ സ്വരൂപിയും ബുദ്ധി തന്നെയുമായ ദൈവം സ്വയം വെളിപ്പെടുത്താനും നമുക്ക് അജ്ഞാതമായ അവിടുത്തെ തിരുവിഷ്ടം നമ്മെ അറിയിക്കാനും തിരുമനസ്സായി. ഇതനുസരിച്ചാണ് മനുഷ്യന് വചനം മാംസമായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ പിതാവിൻ്റെ പക്കലേക്ക് പ്രവേശനവും ദൈവിക സ്വഭാവത്തിൽ ഓഹരിയും ലഭിക്കുന്നത്. ദൈവം സ്വയം വെളിപ്പെടുത്തിയെന്നും ആ വെളിപ്പെടുത്തലിൻ്റെ ഉദ്ദേശം എന്താണെന്നും നമ്മളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ രേഖ. ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ പിതാവിൻ്റെ പക്കലേക്ക് പ്രവേശനം നൽകുകയാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ ഉദ്ദേശം. അങ്ങനെ പിതാവിൻ്റെ അടുക്കിലേക്ക് പ്രവേശനം ലഭിക്കുക വഴി ദൈവിക സ്വഭാവത്തിൽ നമുക്ക് ഓഹരി ലഭിക്കുന്നു, ദൈവിക ജീവനിൽ പങ്കുകാരായിത്തീരുന്നു. ഈ ദൈവാവിഷ്കരണം വഴി അദൃശ്യനായ ദൈവം അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നിന്ന് മനുഷ്യരോട് സ്നേഹിതരോടെന്ന പോലെ സംസാരിക്കുകയും അവരുടെ മധ്യേ വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവാവിഷ്കരണം വഴി സംഭവിക്കുന്നത് ദൈവം മനുഷ്യനുമായി ബന്ധത്തിൽ വരുന്നു, ബന്ധപ്പെടുന്നു. ഒരു പിതാവ് പുത്രനോടെന്ന പോലെ, പിതാവ് മക്കളോടെന്ന പോലെ സഹോദരങ്ങൾ തമ്മിലെന്ന പോലെ, ഒരു സ്നേഹിതൻ സ്നേഹിതനോടെന്ന പോലെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവിക വെളിപാടിലൂടെ സംഭവിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ വലിയ ഗാഠമായ ബന്ധമാണ്, ബന്ധത്തിൻ്റെ പ്രകടനമാണ്. എന്താണ്, എന്തിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ സംസാരിക്കുന്നത്? തൻ്റെ സഹവർത്തിത്വത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുകയും കൊണ്ടുവരികയുമാണ് ഇതിൽ ദൈവത്തിൻ്റെ ഉദ്ദേശ്യം. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് സ്വമേധയാ അകന്നുപോയി എന്നും പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഈ മനുഷ്യനെ തൻ്റെ അടുക്കിലേക്ക് വീണ്ടും ദൈവം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്നതുമാണ് രക്ഷാകര പദ്ധതിയുടെ തന്നെ വിശദീകരണമായി ബൈബിളും സഭയും നൽകുന്നത്. അപ്പോൾ ദൈവിക ജീവനിലേക്ക് കൊണ്ടുവരിക, ദൈവവുമായി ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം, ഗാഠമായ ആത്മബന്ധം പുനഃസ്ഥാപിക്കുക, ഇതാണ് ദൈവിക പദ്ധതിയുടെ ലക്ഷ്യം, ദൈവിക ആവിഷ്കരണത്തിൻ്റെ ലക്ഷ്യം. ഈ പദ്ധതിയുടെ പൂർത്തീകരണം സാധിക്കുന്നത് പരസ്പരം ആന്തരികമായി ബന്ധിതങ്ങളായ പ്രവൃത്തികളും വാക്കുകളും വഴിയാണ്. അപ്പോൾ ദൈവാവിഷ്കരണം സംഭവിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. പക്ഷേ ദൈവവചനം എന്ന് പറയുമ്പോൾ പ്രവൃത്തിയും വാക്കും ഉൾക്കൊള്ളുന്നതാണ് ഈ വചനം എന്ന് പറയുന്നു. നാവുകൊണ്ട് ഉച്ചരിക്കുന്ന വാക്കിനെ മാത്രമല്ല വചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ദൈവാവിഷ്കരണം സംഭവിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. വചനം എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥമാക്കുന്നത് സ്വയം ആവിഷ്കരിക്കലാണ്, സ്വയം പ്രകടിപ്പിക്കാനാണല്ലോ, പ്രകാശിപ്പിക്കാനാണല്ലോ വാക്കുകൾ ഉപയോഗിക്കുക. പക്ഷേ വാക്ക് എന്ന് പറയുന്നത് നാവുകൊണ്ട് വാകൊണ്ട് ഉച്ചരിക്കുന്ന വാക്ക് മാത്രമല്ല, സ്വയം വെളിപ്പെടുത്താനായി ഉപയോഗിക്കുന്ന എല്ലാ ഉപാധികളെയും വാക്ക് അഥവാ വചനം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഔദ്യോഗിക രേഖ തുടർന്ന് പറയുന്ന പ്രകാരമാണ്, വാക്കുകൾ കാണിക്കുന്ന തത്വങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും രക്ഷയുടെ ചരിത്രത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ പ്രകാശിച്ചുറപ്പിക്കുന്നു. അതേസമയം ഈ വാക്കുകൾ പ്രവൃത്തികളെ വ്യാഖ്യാനിക്കുകയും അവയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രഹസ്യം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേ വാക്കും പ്രവൃത്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, പരസ്പരം വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ വാക്കുകളും പ്രവൃത്തികളും വഴിയാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുക. അപ്പോൾ ദൈവാവിഷ്കരണം, ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഈ വെളിപ്പെടുത്തലാണ്. ഇതിനാണ് ഹെബ്രായ ഭാഷയിൽ ദാബാർ എന്നുപയോഗിക്കുന്നത്. ദാബാർ എന്നാൽ വചനം എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ വചനം മാത്രമല്ല, ഒരു സംഭവമാണ്, വചനം തന്നെ ഒരു സംഭവമായിത്തീരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ വാക്കുകളും, ഇങ്ങനെ പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും സ്വയം വെളിപ്പെടുത്തുന്ന ദൈവം, ആ ദൈവിക വെളിപാടിൻ്റെ എഴുതപ്പെട്ട ലിഖിതമായ രൂപമാണ് ബൈബിൾ. ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു, ദൈവം വചനമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരമാണ് പറയുക: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. എല്ലാറ്റിൻ്റെയും ആരംഭം, എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നവനും ദൈവത്തോടൊന്നിച്ച് ആയിരുന്നവനും ദൈവമായിരുന്നവനുമാണ് വചനം എന്ന് പറയും. ദൈവം വചനമാണ്, വചനം ദൈവമാണ്. ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതാണ് വചനം എന്ന് പറയുക. ഈ വചനം പല രീതിയിൽ സ്വയം വെളിപ്പെടുത്താറുണ്ട്. ആ വെളിപ്പെടുത്തലിനെക്കുറിച്ചാണ് ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളിൽ പറയുന്നത്: പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവിക വെളിപാട് സംഭവിക്കുന്നത് വചനത്തിലൂടെയാണ്. ആ ദൈവവചനം പല രീതിയിൽ പ്രകടമാകുന്നു. അവസാനമായി മാംസം ധരിച്ച് യേശു എന്ന വ്യക്തിയിൽ ഈ വചനം സാക്ഷാത്കരിക്കപ്പെട്ടു, പ്രകടമായിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ വചനം പ്രകടമാകുന്നത് മറ്റു പല രീതിയിലും ആണ് എന്ന് സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണാം. 19-ാം സങ്കീർത്തനം: പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം ഉദ്ഘോഷിക്കുന്നു എന്ന് POC ബൈബിളിൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന 19-ാം സങ്കീർത്തനം 1-4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക വെളിപ്പെടുത്തലിൻ്റെ മറ്റൊരു ഭാവത്തെ, രൂപത്തെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവനും ദൈവിക വെളിപാടാണ്. ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഉണ്മ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ ശക്തി, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനുമില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവയുടെ വാക്കുകൾ, ഈ പ്രപഞ്ചം തന്നെ ഒരു വചനമാണ്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഇങ്ങനെ ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവനും ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, തുറന്ന മനസ്സോടുകൂടി മുൻവിധികളില്ലാതെ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന വ്യക്തികൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് സത്യം. ഇതിനെക്കുറിച്ചാണ് റോമക്കാർക്കെഴുതിയ ലേഖനം 1:19-21 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവത്തിൻ്റെ ശക്തി, സ്വഭാവം, ഇതൊക്കെ സൃഷ്ടവസ്തുക്കളിലൂടെ അറിയാൻ സാധിക്കും. പക്ഷേ എങ്ങനെയോ ഈ അറിവ് വേണ്ടത്ര വ്യക്തമായില്ല, അറിയാമായിരുന്നതിനെ സ്വീകരിക്കാൻ സന്നദ്ധനായില്ല. അതുകൊണ്ടാണ് ദൈവം കൂടുതൽ വ്യക്തമായി വ്യക്തികളിലൂടെ സ്വയം വെളിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ദൈവം ചില വ്യക്തികളെ പ്രത്യേകമായി വിളിക്കുകയും ആ വ്യക്തികൾക്ക് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ചരിത്രമാണ് ബൈബിളിൽ നമ്മൾ കാണുക. ആദാം മുതൽ ഇങ്ങോട്ട് ഉള്ള അനേകം വ്യക്തികളുടെ ചരിത്രങ്ങൾ, ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ കാണും. 2-3 ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷാകര ചരിത്രവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആദ്യമേ മനസ്സിലേക്ക് കടന്നു വരുന്നത് അബ്രാഹത്തിൻ്റെ ചിത്രമാണ്. പരസ്പരം അകന്നുപോകുന്ന ഒരു മനുഷ്യ സമൂഹത്തെ, മനസ്സിലാക്കാൻ സാധിക്കാത്തതിൽ ഭാഷ ഭിന്നിച്ച് ചിതറിപ്പോയൊരു മനുഷ്യ സമൂഹത്തെ വീണ്ടും പരസ്പരവും തന്നിലേക്കും അടുപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ആവിഷ്കരിച്ച പദ്ധതിയാണല്ലോ രക്ഷാകര പദ്ധതി. ആ പദ്ധതിയുടെ തുടക്കത്തിലാണ് അബ്രാഹം എന്നൊരു വ്യക്തി നിൽക്കുന്നത്. ആ വ്യക്തിയെ ദൈവം വിളിക്കുകയും ആ വ്യക്തിക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആവിഷ്കരണം സംഭവിക്കുക. ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 3 വാക്യങ്ങളിൽ ഈ വിളിയും വെളിപ്പെടുത്തലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനങ്ങളും വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അപ്പോൾ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആ വ്യക്തിക്ക് അജ്ഞാതമായ ഒരു വ്യക്തിത്വമായി ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തലിൽ ദൈവം അനേകം വാഗ്ദാനങ്ങൾ നൽകുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നോടുകൂടി ആയിരിക്കും, നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളെയും ഞാൻ അനുഗ്രഹിക്കും. ഇങ്ങനെ നിരവധിയായ വാഗ്ദാനങ്ങൾ. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദൈവം വാഗ്ദാനങ്ങളുടെ ദൈവമാണ്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ വാഗ്ദാനങ്ങളായിട്ടാണ് വരുന്നത് മോശയ്ക്ക്, അബ്രാഹത്തിന്. ദൈവത്തിൻ്റെ വാഗ്ദാനം, ആ വാഗ്ദാനങ്ങളോടൊപ്പം ദൈവം ചില നിബന്ധനകളും വയ്ക്കുന്നുണ്ട്. ദൈവം ആവശ്യപ്പെടുന്നുണ്ട് ചില കാര്യങ്ങൾ ഈ വ്യക്തിയോട്. ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം, നിന്റെ ഇപ്പോൾ നീ വസിക്കുന്ന വീടും നിന്റെ പിതൃഭവനവും നിന്റെ നാടും നീ ഉപേക്ഷിക്കണം, വിട്ടുപേക്ഷിച്ചു പോവുക. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കടന്നു വരിക. ഞാൻ കാണിച്ചു തരുന്ന വഴിയെ നീ എൻ്റെ പിന്നാലെ പോവുക. ഇങ്ങനെ വിളിയും ദൗത്യവും അതോടൊപ്പം വാഗ്ദാനവും ഉൾക്കൊള്ളുന്നതാണ് അബ്രാഹത്തിന് നൽകുന്ന ദൈവിക വെളിപാട്. അപ്പോൾ ദൈവം സംസാരിക്കുന്നു അബ്രാഹത്തോട്. ഇതുപോലെ മറ്റൊരു വ്യക്തിയാണ്, രക്ഷാചരിത്രത്തിൽ നിർണായക പ്രാധാന്യമുള്ള മറ്റൊരു വ്യക്തിയാണ് മോശ. ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടി മിദ്യാനിലെ പുരോഹിതൻ്റെ മകളെ വിവാഹം ചെയ്ത്, സിപ്പോറായി വിവാഹം ചെയ്ത് മരുഭൂമിയിൽ ആടുമേയിച്ച് നടന്ന മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു എരിയിലും ഉൾപ്പടർപ്പിൽ. അവിടെ വെച്ച് ദൈവം മോശയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവിക വെളിപാടിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. പുറപ്പാട് പുസ്തകം 3:1 മുതൽ 12 വാക്യങ്ങളിൽ ഈ വെളിപ്പെടുത്തൽ, വിളിയും വെളിപ്പെടുത്തലും കാണും. അതിൽ 7-8 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നുയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവരുടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ദേശത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവിടെ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത്, സ്വയം വെളിപ്പെടുത്തുന്നത് വിമോചകനായ ദൈവമായിട്ടാണ്. നിലവിളി കേൾക്കുന്ന അടിമകളുടെ കണ്ണീര് കാണുന്ന, കണ്ടിട്ട് നിർവികാരനായിരിക്കല്ല കണ്ണീർ ഒപ്പുന്ന, ആ കണ്ണീരിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയതിന് പരിഹാരം നൽകുന്ന, വലിയ വിമോചന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവരായിട്ടാണ് ഇവിടെ ദൈവം സ്വയം വെളിപ്പെടുത്തുക. എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. നിലവിളി കേൾക്കുന്ന ദൈവമായി ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ് മോശയ്ക്ക്. ഇതുകൊണ്ട് മാത്രമായില്ല, മോശ വിളിച്ചിട്ട് പറയും 10-ാമത്തെ വാക്യത്തിൽ, ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. അപ്പോൾ ദൈവം സംസാരിക്കുന്നത് മോചനം നൽകാൻ വേണ്ടിയാണ്, അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്, യാതനകൾ കരുതി വരുത്താൻ വേണ്ടിയാണ്, കണ്ണീരില്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ദൈവം വിളിക്കുന്നത്, ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ പ്രവാചകന്മാരിലൂടെ കൂടുതൽ കൂടുതൽ വ്യക്തത ആർജിക്കുന്നത് കാണും. മറ്റൊരുദാഹരണം എടുക്കട്ടെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ജെറമിയയെ വിളിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ജെറമിയ 1:4, മാതാവിൻ്റെ ഉദരത്തിൽ നിന്നെ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ വ്യക്തിയിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഒരു വിളിയിലൂടെ. അതിനുശേഷം ജെറമിയയോട് കർത്താവ് പറയും, കേവലം ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. അതിനുശേഷം കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ജെറമിയയോട് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രവാചകന്മാരിലൂടെ നിരന്തരമായി കൈമാറപ്പെടുന്നു. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നു, അത് പ്രവാചകന്മാരിലൂടെയാണ്. അബ്രാഹത്തെ വിളിച്ച ദൈവം, മോശയെ വിളിച്ച് വിമോചകനായ അയച്ച ദൈവം പ്രവാചകന്മാരിലൂടെ സ്വയം വെളിപ്പെടുത്തുകയാണ്. ഈ വെളിപ്പെടുത്തലുകളുടെ എല്ലാം പാരമ്യമാണ്, ഉച്ചകോടിയാണ് യേശു ക്രിസ്തുവിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം ദർശിക്കുകയും ചെയ്തു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. യേശു ആണ് ഈ ദൈവിക വെളിപാടിൻ്റെ ഉച്ചകോടി. അപ്പോഴേ ബൈബിളിൻ്റെ ഉച്ചകോടിയും യേശു ക്രിസ്തു തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ കാണുകയുണ്ടായി, ബൈബിൾ രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. പഴയ നിയമം അഥവാ പഴയ ഉടമ്പടിയും, പുതിയ നിയമം അഥവാ പുതിയ ഉടമ്പടിയും. പഴയ ഉടമ്പടി വരാനിരുന്ന ഒന്നിൻ്റെ ഒരുക്കമായിരുന്നു, പ്രിപ്പറേഷൻ. വരാനിരുന്നെന്തോ അതാണ് പുതിയ ഉടമ്പടി. അപ്പോഴേ യേശുവിലാണ് ഈ പുതിയ ഉടമ്പടി പൂർത്തിയാകുന്നത്. ബൈബിൾ മുഴുവനും ലക്ഷ്യം വയ്ക്കുന്നത് യേശു എന്ന ഈ ഒരു കേന്ദ്രമാണ്. അപ്പോൾ യേശുവിലാണ് ദൈവവചനം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടമാവുക, നമുക്ക് വെളിപ്പെടുക. ഈ ബൈബിളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്? എന്താണ് ദൈവം വെളിപ്പെടുത്തുന്നത്? വത്തിക്കാൻ രേഖയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവാവിഷ്കരണം വഴി ദൈവം തന്നെ തന്നെയും മനുഷ്യരക്ഷയെക്കുറിച്ചുണ്ടായിരുന്ന തൻ്റെ തിരുമനസ്സിൻ്റെ ശാശ്വത തീരുമാനങ്ങളെയും വെളിപ്പെടുത്താനും പകർന്നു തരാനും തിരുമനസ്സായി. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ദൈവിക വെളിപാടിൻ്റെ ഉള്ളടക്കമായി പറയുന്നത്. ദൈവം തന്നെ തന്നെയും തൻ്റെ രക്ഷാകര പദ്ധതിയെയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ ആരാണ് ദൈവം? എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? എന്താണ് ദൈവത്തിന് നമ്മെ സംബന്ധിച്ച പദ്ധതി? ഇത് വെളിപ്പെടുത്തുന്നതോടൊപ്പം നമ്മളെ തന്നെയും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആരാണ് മനുഷ്യൻ? എന്താണ് മനുഷ്യൻ്റെ ഉത്ഭവം? എവിടെയാണ് അവൻ്റെ തുടക്കം? എന്താണ് ഈ മനുഷ്യൻ്റെ ലക്ഷ്യം? ഈ ഭൗതികതയ്ക്ക് അപ്പുറത്തൊരു ലക്ഷ്യം ഈ മനുഷ്യനുണ്ടോ? മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടോ? ജനനത്തിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരുന്നു? എവിടുന്നാണ് വരുന്നത്? ഇതെല്ലാം ആകസ്മികമായി സംഭവിച്ചതല്ല എന്നും ദൈവത്തിന് മനുഷ്യനെയും ഈ മനുഷ്യ ജീവിക്കുന്ന പ്രപഞ്ചത്തെയും സംബന്ധിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട് എന്നും, എന്താണ് ആ പദ്ധതിയെന്നും, എപ്രകാരമാണ് ആ പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. അപ്പോൾ ദൈവം തന്നെ തന്നെയും തൻ്റെ രക്ഷാകര പദ്ധതിയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതുതന്നെയാണ് ബൈബിളിൻ്റെ ഉള്ളടക്കവും. ഈ വെളിപ്പെടുത്തി തരുന്ന സത്യം എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. അത് അനേകം വ്യക്തികൾ കൂടി എഴുതിയതാണെന്ന് നമുക്കറിയാം. 73 ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ രചനയിൽ 73 അല്ല, അതിലും കൂടുതൽ അനേകം ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 1000 വർഷത്തെ പഴക്കമുണ്ട് അഥവാ ദൈർഘ്യമുണ്ട് ഈ ബൈബിളിന്റെ രചനാ ചരിത്രത്തിന്. അനേകം വ്യക്തികൾ, അനേകം ഗ്രന്ഥകർത്താക്കൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ഗ്രന്ഥകർത്താവ് ഒരുവൻ മാത്രമാണ്, അത് ദൈവത്തിന്റെ ആത്മാവ്. അപ്പോൾ ദൈവ ആത്മാവ് ചില വ്യക്തികളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ആ വ്യക്തികൾക്ക് പ്രത്യേകമായ പ്രചോദനം നൽകുകയും ചെയ്തു. താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അവ മാത്രം, പക്ഷെ അവ പൂർണ്ണമായി ലിഖിത രൂപത്തിലാക്കുന്നതിന് വേണ്ടി. ഇതിനെയാണ് ദൈവ നിവേശനം എന്ന് പറയുക. വത്തിക്കാൻ രേഖയുടെ 11-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വിശുദ്ധ ലിഖിതങ്ങൾ രചിക്കാൻ വേണ്ടി ദൈവം ചിലരെ തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്വന്തം ശക്തിയും കഴിവുകളും ഉപയോഗിച്ചിട്ടുണ്ട്. തന്മൂലം അവരും യഥാർത്ഥ നിർമ്മാതാക്കളാണ്. എന്നാൽ ദൈവമാണ് അവരിലും അവർ വഴിയും പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവിടുന്ന് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവ മാത്രവുമാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേക പ്രചോദനത്താൽ, നിവേശനത്താൽ രചിക്കപ്പെട്ടതാണ് ഈ ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് അവയെ ദൈവ നിവേശിത ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു. ദൈവ നിവേശിത ഗ്രന്ഥങ്ങളായതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളെ ദൈവത്തിൻ്റെ വചനം എന്നും വിശേഷിപ്പിക്കുന്നത്. അപ്പോഴേ ഇതിൻ്റെ ഓഥർ, ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ദൈവം തന്നെയാണ്. അതേസമയം ദൈവവും മനുഷ്യനും ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്. മനുഷ്യർ വെറും ടൈപ്പ് റൈറ്റർ പോലെയോ പാവകൾ പോലെയോ അല്ല പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായ വ്യക്തിത്വമുള്ള, കഴിവുകളുള്ള വ്യക്തികളെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം രചിക്കുന്നതിൽ ആ വ്യക്തികൾ തങ്ങളുടേതായ പങ്ക് നിർവഹിച്ചിട്ടുമുണ്ട്. ഇനി ഈ വചനം നമുക്ക് രക്ഷാകര സന്ദേശമാണ്. ദൈവത്തിൻ്റെ വചനമാണ്, ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ എന്താണ് നമ്മിൽ സംഭവിക്കുക, അഥവാ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായ ദൈവത്തിൻ്റെ വചനം ജീവദായകമാണ്, ദൈവത്തിൻ്റെ വചനം നമുക്ക് ഭക്ഷണമാണ്, ആഹാരമാണ്, നമുക്ക് സൗഖ്യം നൽകുന്ന ഔഷധമാണ് എന്നൊക്കെ. ഇതെല്ലാം കൂടി എടുത്തു പറയാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വാക്ക്, ക്രൈസ്റ്റ് എന്ന ഒരു വാക്ക് മനസ്സിലിരിക്കാവുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് CHRIST എന്ന വാക്കുകളാണ്. ഈ അക്ഷരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ക്രൈസ്റ്റിൻ്റെ ആദ്യത്തെ അക്ഷരം സി ആണ്. അതിന് കൺവിക്ട് എന്ന് നമുക്ക് പറയാം, ബോധ്യങ്ങൾ നൽകുന്നതാണ്. കൺവിക്ഷൻ നൽകുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉത്തമമായ ബോധ്യങ്ങൾ നൽകും. അത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യമായിരിക്കാം, അതേസമയം എൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യവുമായിരിക്കാം. ടു കൺവിക്ട് സം വൺ ഓഫ് സിൻ എന്ന് പറയും. ഉദാഹരണം ദാവീദിൻ്റെതാണ്. ബത്ഷേബയെ സ്വന്തമാക്കിയ ദാവീദ് ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ സ്വതന്ത്രമായി സന്തോഷമായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് നാഥാൻ പ്രവാചകനിലൂടെ ദൈവം അദ്ദേഹത്തെ സമീപിക്കുക. 1000 ആടുകളുണ്ടായിരുന്ന വലിയ ധനികൻ, ഒരാട് മാത്രം ഉണ്ടായിരുന്ന അയൽക്കാരൻ്റെ ആടിനെ പിടിച്ചു കൊന്ന് കറിയൊരുക്കിയ കഥ പറഞ്ഞുകൊണ്ട് ദാവീദിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നാഥാൻ്റെ പ്രസഭാഷണത്തിൻ്റെ അവസാനം നാഥാൻ വെളിപ്പെടുത്തുന്നുണ്ട്, ആ മനുഷ്യൻ നീ തന്നെ. ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധ്യമുണ്ടാകാനായിട്ട് ദാവീദിനെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ അറിയും. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ എത്ര വലുതാണ്, ആ ദൈവത്തോട് ചെയ്ത, സഹോദരങ്ങളോട് ചെയ്ത നന്ദിഹീനത, പാപത്തിൻ്റെ കാഠിന്യം എന്താണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരും. ഒരു മുഖ കണ്ണാടി പോലെയാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മളെ ബോധ്യങ്ങൾ നൽകുന്നു. രണ്ടാമത്തേത് HEAL എന്ന് പറയും. ദൈവത്തിന് നമ്മെ വചനം സൗഖ്യം നൽകുന്നതാണ്. ഒരു വാക്കു ചുരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. സുഖം പ്രാപിക്കുന്നത് ശരീരത്തിലും മനസ്സിലും ഒരുപോലെയാവണം. എണീറ്റ് നടക്കുക എന്ന് പറയുന്നവനോട് തളർവാതിരോഗിയുടെ യേശു ആദ്യമേ പറഞ്ഞത് മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം മുറിവ് ഉണക്കുന്നതാണ്. ഹൃദയത്തിലെ മുറിവ്, മനസ്സിലെ മുറിവുകൾ, ആത്മാവിലെ മുറിവുകൾ ഉണങ്ങുമ്പോൾ ശരീരത്തിലും സൗഖ്യമുണ്ടാകുന്നു. ഇന്ന് 1000-ക്കണക്കിന് രോഗശാന്തികൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു. ഹീൽസ്. 3-ാമത്തേത് REVEALS എന്ന് പറയും. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട് ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന്, നമുക്കാവശ്യമായ, നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പദ്ധതി. സത്യം വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ വചനമാണ്. യേശു പറഞ്ഞല്ലോ തന്നെ വിശ്വസിച്ച യഹൂദരോട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അറിവ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. സത്യം വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇൻസ്ട്രക്റ്റ് എന്ന് പറയും. ഐ നമുക്ക് ബോധ്യം നൽകുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്, അപ്പസ്തോല പ്രബോധനങ്ങളെക്കുറിച്ച് അപ്പസ്തോലമാരുടെ പ്രവർത്തികൾ പറയുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിസ്ഥാനമായിരുന്നത് അപ്പസ്തോലന്മാരുടെ പ്രബോധനമാണ്. പ്രവാചകന്മാരിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും അന്തിമമായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പ്രബോധനത്തിന് ഉതകുന്നതാണ്. ഈ വചനമാണ് നമുക്ക് യഥാർത്ഥമായ പ്രബോധനം നൽകുക. യെസ് സ്ട്രെങ്തൻസ് എന്ന് പറയും, ദുർബലമായ പാദങ്ങൾക്ക് ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സന്ധി തളർന്നുപോയ സന്ധിബന്ധങ്ങൾക്ക്, ഹൃദയത്തിന്, ആത്മാവിന് ശക്തി നൽകുന്ന വചനം. വചനം ജീവദായകമാണ്, ശക്തിദായകമാണ്. അവസാനം ടി, ക്രൈസ്റ്റിൻ്റെ അവസാനത്തെ വാക്ക് ടി ആണ്, ട്രാൻസ്ഫോംസ്. വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനം നിരന്തരമായി വായിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകും. അനേകം ധ്യാനകേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന വലിയ മാനസാന്തരത്തിൻ്റെയും അടിസ്ഥാനം മറ്റൊന്നുമല്ല. ധ്യാനകേന്ദ്രങ്ങൾ പോകാതെ തന്നെ ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുന്ന വ്യക്തികളിൽ, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളിൽ വലിയ രൂപാന്തരീകരണം സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപപ്പെടുത്തുന്നു, നമ്മെ രൂപാന്തരീകരിക്കുന്നു. ഇത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യവും. ബോധ്യങ്ങളുണ്ടാവുക, ശക്തി സംഭരിക്കുക, സൗഖ്യം ലഭിക്കുക, ദൈവത്തെ അറിയുക, അങ്ങനെ പുതിയ മനുഷ്യനായിത്തീരുക. അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ ബൈബിൾ പഠനത്തിലൂടെ നടത്തുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പാതയിൽ പ്രകാശമായി, പാദങ്ങൾക്ക് വിളക്കായി നൽകിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് അങ്ങയെ തന്നെയും ഞങ്ങളെ സംബന്ധിച്ച് അങ്ങയുടെ പദ്ധതിയെയും വെളിപ്പെടുത്തി തരികയാണല്ലോ ഈ വചനത്തിലൂടെ. ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ കരുണയുടെയും കരുതലിൻ്റെയും ശക്തിയുടെയും മഹത്വത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളായി നിൽക്കുമ്പോഴും അത് ഗ്രഹിക്കാതെ അന്ധതയിൽ ആണ്ടുപോകുന്ന ഞങ്ങൾക്ക് വീണ്ടും പ്രവാചകന്മാരിലൂടെയും അവസാനമായി ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയും അങ്ങ് സ്വയം വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വെളിപാട് ഉൾക്കൊള്ളുന്ന അങ്ങയുടെ വചനം ഹൃദയം തുറന്ന് സ്വീകരിക്കാനായി ഞങ്ങളെ ഇവിടെ നുരുക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഉറച്ച നല്ല തീരുമാനങ്ങളെടുത്ത് അങ്ങേ അനുഗമിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.